ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്ര 31 മുതൽ 33 വരെ ആയത്തുകൾ. 31. അവൻ ആദമിന് പേരുകളെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവ മലക്കുകളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവയുടെ നാമങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. 32. അവർ പറഞ്ഞു, നീയാണ് പരിശുദ്ധൻ, നീ പഠിപ്പിച്ചതല്ലാത്ത യാതൊരറിവും ഞങ്ങൾക്കില്ല, നീയാണ്, നീ തന്നെയാണ് എല്ലാം അറിയുന്നവനും ആഴത്തിൽ വിവരമുള്ളവനും. 33. അവൻ പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ പേരുകളെപ്പറ്റി അറിയിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹം അവർക്ക് അവയുടെ നാമങ്ങളെക്കുറിച്ച് അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യകാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? സെമിറ്റിക് മതങ്ങളെല്ലാം ആദിമനുഷ്യനെ വിളിക്കുന്നത് ആദം എന്നാണ്. ആദമയിൽ നിന്നോ യദോമിൽ നിന്നോ ആണ് ഹിബ്രുവിൽ ആദം എന്ന പദമുണ്ടായിരിക്കുന്നത്. ആദമ എന്നാൽ ഭൂപ്രതലമെന്നും യദോം എന്നാൽ ചുവന്ന നിറമുള്ളത് എന്നുമാണ് അർത്ഥം. ആദിമനുഷ്യനെ ഭൂപ്രതലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ആദമെന്ന് വിളിക്കുന്നതെന്നും ചുവന്ന നിറമുള്ളയാളായതിനാലാണ് ആദമെന്ന് വിളിച്ചതെന്നും അഭിപ്രായപ്പെട്ട തോറാ ഭാഷ്യകാരന്മാരുണ്ട്. ആദിമനുഷ്യന്റെ സൃഷ്ടിയെപ്പറ്റി വിവരിക്കുന്ന നിരവധി വചനങ്ങൾ ഖുർആനിലുണ്ട്. രണ്ടാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വചനങ്ങൾ, മൂന്നാം അധ്യായം 59 വചനം, ഏഴാം അധ്യായം 11 മുതൽ 25 വരെയുള്ള വചനങ്ങൾ, 15 അധ്യായം 28 മുതൽ 44 വരെയുള്ള വചനങ്ങൾ, 17 അധ്യായം 61 മുതൽ 65 വരെയുള്ള വചനങ്ങൾ, 18 അധ്യായം 50 വചനം, 20 അധ്യായം 115 മുതൽ 124 വരെയുള്ള വചനങ്ങൾ, 38 അധ്യായം 71 മുതൽ 85 വരെയുള്ള വചനങ്ങൾ. മണ്ണിൽ നിന്നുള്ള മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്നതാണ് ഈ വചനങ്ങളെല്ലാം. ആദമെന്ന പേര് 25 തവണ ഖുർആനിലുണ്ട്. ആദിമ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആദമെന്ന പേര് പ്രത്യേകമായി പരാമർശിക്കാതെ മനുഷ്യൻ എന്ന് മാത്രമായും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 38 അധ്യായം 71 മുതൽ 85 വരെയുള്ള വചനങ്ങൾ. മനുഷ്യരെ പ്രത്യേകമായി സൃഷ്ടിച്ചതാണെന്നാണ്, മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നല്ല ഖുർആനോ മറ്റു വേദങ്ങളോ പഠിപ്പിക്കുന്നത്. സൃഷ്ടിയെക്കുറിച്ച വചനങ്ങളെ ആസ്വദിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഇൻഷാല്ലാ. അവൻ ആദമിന് പേരുകളെല്ലാം പഠിപ്പിച്ചു. അല്ലമ ആദമൽ അസ്മാ അക്കുല്ലഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ സവിശേഷത എന്തെന്ന് മലക്കുകൾക്ക് പ്രായോഗികമായി പഠിപ്പിക്കുകയാണ് അല്ലാഹു. ഭാഷയുടെ അടിത്തറയാണ് നാമങ്ങൾ. അതിൽ നിന്നാണ് ആശയ സംവേദനത്തിന്റെ മറ്റു വിഭാഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഭാഷയാണ് മാനുഷിക വിജ്ഞാനത്തിന്റെ അടിത്തറ. അതുപയോഗിച്ചാണ് മനുഷ്യർ വൈജ്ഞാനിക വിനിമയം നടത്തുന്നത്. വൈജ്ഞാനിക വിനിമയത്തിന് കഴിയുന്നത് കൊണ്ടാണ് വിജ്ഞാനീയങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ മനുഷ്യർക്ക് സാധിക്കുന്നത്. നാഗരികതകൾ നിർമ്മിക്കാൻ അവന് കഴിയുന്നതും അതുകൊണ്ട് തന്നെ. ബുദ്ധിയുണ്ടായത് കൊണ്ട് മാത്രമായി സംസ്കാരങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. താൻ അറിഞ്ഞത് മറ്റുള്ളവർക്ക് അറിയിക്കാൻ കഴിയണം. ഒരു തലമുറ അവസാനിപ്പിച്ചിടത്തു നിന്ന് അടുത്ത തലമുറ തുടങ്ങണം. അറിവിന്റെ സംപ്രേഷണം നടക്കുമ്പോഴാണ് അത് വളരുക. അപ്പോഴേ ഓരോരുത്തരും ആർജിച്ച അറിവുകൾ മാനവികതയുടെ പുരോഗതിക്ക് നിമിത്തമായിത്തീരൂ. അറിവിന്റെ സംപ്രേഷണം നടത്തണമെങ്കിൽ ഭാഷയുണ്ടാവണം. ഭാഷയുണ്ടാവുന്നത് നാമങ്ങളിൽ നിന്നാണ്. നാഗരികതകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന് പിന്നിലുള്ള വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭാഷയുപയോഗിക്കുവാനുള്ള മനുഷ്യരുടെ കഴിവ്. പേരുകൾ പഠിപ്പിച്ചത് വഴി പടച്ചവൻ മനുഷ്യർക്ക് മാത്രം നൽകിയ അനുഗ്രഹമാണത്. ഭാഷയെ സർഗാത്മകമായി ഉപയോഗിക്കാനുള്ള കഴിവ്. തലച്ചോറും ഹൃദയവും സംഗമിക്കുന്നത് ഭാഷയിലാണ്. ഭാഷയില്ലെങ്കിൽ ശാസ്ത്രമില്ല, സാഹിത്യവുമില്ല, ദർശനങ്ങളോ സംഗീതമോ ഇല്ല. മാനവികമെന്ന് നാം പറയുന്ന യാതൊന്നുമില്ല. മലക്കുകൾക്ക് നൽകാത്ത കഴിവാണ് സർഗാത്മകമായി ഭാഷയുപയോഗിക്കാനുള്ള കഴിവെന്ന് അടുത്ത വചനം വ്യക്തമാക്കുന്നു. തനിക്ക് ലഭിച്ച അറിവുകൾ അടുത്ത തലമുറയ്ക്കായി പകർന്നു നൽകുവാൻ പറ്റുന്ന രീതിയിൽ രേഖീകരിക്കുവാനുള്ള കഴിവ് നൽകിയതുവഴി മനുഷ്യരെ അവരുടെ നാഥൻ ആദരിച്ചതായി ആദ്യമായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ 96 അധ്യായത്തിലെ 3-4 വചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അവസാന നാളുവരെ ഉണ്ടാകുവാനുള്ള മുഴുവൻ വസ്തുക്കളെയും ആദമിന് മുന്നിൽ ഹാജരാക്കി അവയുടെ പേര് പഠിപ്പിച്ചുവെന്നാണ് ഈ വചനം അർത്ഥമാക്കുന്നതെന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. വസ്തുക്കൾക്ക് പേര് നൽകുവാനുള്ള കഴിവ് നൽകി മനുഷ്യരെ അനുഗ്രഹിച്ചുവെന്നാണ് ഇതിൻ്റെ സാരമെന്ന് പറഞ്ഞ വ്യാഖ്യാതാക്കളുണ്ട്. തുടർ വചനങ്ങളിൽ ബുദ്ധിയുള്ളവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹും എന്ന സർവനാമമാണ് അവർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചത് എന്നതിനാൽ മുഴുവൻ മനുഷ്യരുടെയും പേരാണ് ഇവിടെ വിവക്ഷിച്ചതെന്ന് വ്യാഖ്യാനിച്ച ഭാഷ്യകാരന്മാരുണ്ട്. ഇവ മൂന്നും ശരിയായിരിക്കാം. ആദമിൻ്റെ മുന്നിൽ മുഴുവൻ ഭൗമവസ്തുക്കളെയും ഹാജരാക്കുകയും അവയ്ക്ക് എങ്ങനെ പേര് നൽകണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിരിക്കാം. അതുവഴിയായിരിക്കാം വസ്തുക്കളുടെ ഗുണവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ അവയ്ക്ക് നാമകരണം നടത്താനുള്ള കഴിവ് മനുഷ്യർക്ക് ലഭിച്ചത്. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദമിനെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെന്ന വസ്തുത ഹദീസുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വിചാരണ നടത്തുവാനുള്ള ശുപാർശ ചെയ്യാനായി ആവശ്യപ്പെട്ടുകൊണ്ട് ആദമിനെ സമീപിക്കുന്നവർ താങ്കൾക്ക് അവൻ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തോട് പറയുന്നതായി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്ത ഹദീസിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമുമായി ആദം നബി അലൈഹിസ്സലാം നടത്തുന്ന സംഭാഷണത്തെക്കുറിച്ച നബി വർത്തമാനത്തെ പറ്റിയുള്ള ഉമർ ഖത്താബിന്റെ വിവരണത്തിൽ താങ്കളെ അല്ലാഹു അവരുടെ എല്ലാം പേരുകൾ പഠിപ്പിച്ചു എന്ന് പറയുന്നതായി തിർമദി സ്വീകാര്യമായ പരമ്പരയോടെ നിവേദനം ചെയ്തിട്ടുണ്ട്. നാമകരണത്തിനും അതിലൂടെ ഭാഷയുപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് മനുഷ്യരെ കേവല മൃഗാവസ്ഥയിൽ നിന്ന് ഭൂമിയെ ഭരിക്കുന്നവനാക്കുന്നവനെന്നത് നമ്മുടെ അനുഭവ പാഠമാണ്, ചരിത്രം നൽകുന്ന പാഠം. മനുഷ്യരെ ഖലീഫയാക്കുന്ന സവിശേഷതയാണിത്. വിജ്ഞാനീയങ്ങളുടെ എല്ലാം അടിത്തറ, നാഗരികതകൾ നിർമ്മിക്കാൻ അവനെ പ്രാപ്തമാക്കുന്ന കഴിവ്, ഭൂമിയെ മനോഹരമാക്കുവാനുള്ള അവൻ്റെ ത്രാണി, മലക്കുകൾക്കോ ജിന്നുകൾക്കോ ഇല്ലാത്ത സവിശേഷത, മലക്കുകളെയും ജിന്നുകളുടെ നേതാവായ ഇബ്ലീസിനെയും മനുഷ്യർക്ക് മുന്നിൽ സാഷ്ടാംഗം നമിപ്പിക്കുന്ന ഔന്നത്യം. അവസാന നാളുവരെ ഉണ്ടാകാൻ പോകുന്ന മനുഷ്യരെയെല്ലാം ആദമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതായി വ്യക്തമാക്കുന്ന സ്വീകാര്യമായ ഒരു നിവേദനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തിർമിദി നിവേദനം ചെയ്യുന്നുണ്ട്. ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുതുക് ഉഴിഞ്ഞ് അതിൽ നിന്ന് ലോകാവസാനം വരെ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ സന്തതികളെയും അല്ലാഹു പുറത്തു കൊണ്ടുവന്നുവെന്നും അവരുടെ എല്ലാം കണ്ണുകൾക്കിടയിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നുവെന്നും അവരെ ആദമിനെ കാണിച്ചപ്പോൾ അദ്ദേഹം ആരാണിതെന്ന് ചോദിച്ചുവെന്നും നിന്റെ സന്തതികളാണെന്ന് അല്ലാഹു മറുപടി പറഞ്ഞുവെന്നുമാണ് ദീർഘമായ ആ ഹദീസിന്റെ തുടക്കത്തിലുള്ളത്. തൻ്റെയും മലക്കുകളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ ആദം സന്തതികളുടെയും പേര് അല്ലാഹു ആദമിനെ പഠിപ്പിച്ചിരിക്കാം. അവരിൽ മലക്കുകൾ സംശയിച്ചതുപോലെയുള്ള കലാപകാരികളും കുഴപ്പക്കാരും മാത്രമല്ല, ദൈവതോഴനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ സൃഷ്ടി ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവർ കൂടിയുണ്ട് എന്ന സത്യം മുൻനിർത്തി മലക്കുകളുടെ സംശയം അസ്ഥാനത്താണെന്ന് അവരെ പടച്ചവൻ ബോധ്യപ്പെടുത്തിയിരിക്കാം. ബുദ്ധിയുള്ളവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹും എന്ന സർവനാമം ഉപയോഗിച്ച് ഇവയുടെ നാമങ്ങളെക്കുറിച്ച് ഇവരെ അറിയിക്കുക എന്ന് പറഞ്ഞതിന് പിന്നിലെ ഉദ്ദേശം കലാപകാരികളാവുക മാത്രമാണ് മനുഷ്യാസ്തിത്വത്തിന്റെ സാധ്യതയെന്ന മലക്കുകളുടെ അറിവിന്റെ മറുവശം കൂടി അവരെ ബോധ്യപ്പെടുത്തുകയുമാവാം. അതെല്ലാം കൃത്യമായി അറിയുക അല്ലാഹുവിനാണ്. അവൻ അറിയിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. മനുഷ്യാസ്തിത്വത്തിന്റെ അപാരമായ സാധ്യതകൾ മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അല്ലാഹു. മനുഷ്യർക്കുള്ളതെന്ന് പഠിപ്പിക്കപ്പെട്ട നല്ല ഗുണങ്ങൾ തങ്ങൾക്കും ഉണ്ടെന്നാണല്ലോ മലക്കുകളുടെ അവകാശവാദം. അത് ശരിയാണെങ്കിൽ ഇവയുടെ നാമങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക. അംബിഊനി ബി അസ്മാഇഹാഉല എന്നാണ് മലക്കുകളോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്. നാമകരണവും സർഗാത്മകമായ ഭാഷാ ഉപയോഗവും മനുഷ്യരുടെ മാത്രം സവിശേഷതയാണെന്ന സത്യം മലക്കുകൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നീ പഠിപ്പിച്ചതല്ലാത്ത യാതൊരറിവും ഞങ്ങൾക്കില്ല, ലാ ഇൽമലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന് മലക്കുകൾ അല്ലാഹുവോട് സമ്മതിക്കുന്നത്. അല്ലാഹു നൽകുന്ന വിവരങ്ങളെ അതേപോലെ ഉൾക്കൊള്ളുകയല്ലാതെ അറിവിൻ്റെ ആവിഷ്കാരമായ ഭാഷയെ സർഗാത്മകമായി വികസിപ്പിക്കുവാനോ ഉപയോഗപ്പെടുത്തുവാനോ ഉള്ള കഴിവ് മലക്കുകൾക്കോ മറ്റു സൃഷ്ടികൾക്കോ അല്ലാഹു നൽകിയിട്ടില്ല. തങ്ങളുടെ അറിവില്ലായ്മ പ്രഖ്യാപിച്ചുകൊണ്ട് മലക്കുകൾ വർത്തമാനം പറയാൻ തുടങ്ങുന്നത് നീയാണ് പരിശുദ്ധൻ, സുബ്ഹാനക എന്ന ആത്മഗതത്തോടെയാണ്. അല്ലാഹുവിൻ്റെ അന്യൂനത പ്രഘോഷിക്കുന്നതാണ് ഈ ആത്മഗതം. തങ്ങളുടെ സംശയം അസ്ഥാനത്താണെന്നും അല്ലാഹുവിൻ്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മലക്കുകൾ ഈ ആത്മഗതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. മലക്കുകളുടെ വർത്തമാനം അവസാനിക്കുന്നത് അല്ലാഹുവെക്കുറിച്ച് നീയാണ്, നീ തന്നെയാണ് എല്ലാം അറിയുന്നവനും ആഴത്തിൽ വിവരമുള്ളവനും, ഇന്നക അന്തൽ അലീമുൽ ഹക്കീം എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. നീയാണ് എല്ലാം അറിയുന്നവനും ആഴത്തിൽ വിവരമുള്ളവനും എന്ന് പറയാൻ അന്തൽ അലീമുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ മതി. അതിന് മുമ്പ് ഇന്നക എന്നുകൂടി ചേർക്കുന്നതോടെ ഒരു സംശയവുമില്ലാത്ത വണ്ണം നീയാണ്, നീ തന്നെയാണ് എന്ന അർത്ഥമുണ്ടാവുന്നു. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഈ ദ്വൈതനാമത്തെക്കുറിച്ച സംശയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത പ്രഖ്യാപനമായി ഈ വചനാന്ത്യം മാറുന്നത്. അൽ അലീം, അൽ ഹക്കീം എന്നിവ അല്ലാഹുവിൻ്റെ നാമങ്ങളാണ്. അലീം എന്ന് 60 തവണയും ഹക്കീം എന്ന് 80 തവണയും ഖുർആൻ അല്ലാഹുവിനെ വിളിക്കുന്നുണ്ട്. ഐൻ ലാം മീം ത്രയാക്ഷരങ്ങളിൽ നിന്നുണ്ടായ ഇൽമ് എന്നാൽ അറിവ് എന്നർത്ഥം. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ അവബോധമാണ് അതേക്കുറിച്ച ഇൽമ്. ഇൽമുള്ളയാൾ ആലിമാണ്. അല്ലാഹുവിൻ്റെ നാമമായി പ്രയോഗിച്ചിരിക്കുന്നത് അലീം എന്നാണ്. ഇൽമ് അതിൻ്റെ പൂർണാർത്ഥത്തിലും തീവ്രാവസ്ഥയിലും നിലനിൽക്കുന്നതാരിലാണോ അവനാണ് അലീം, എല്ലാം അറിയുന്നവൻ എന്ന് അലീമിനെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഹ കാഫ് മീം ത്രയാക്ഷരങ്ങളിൽ നിന്നുണ്ടായ ഹിക്മത്ത് എന്നാൽ ഒരു കാര്യത്തെയും അതിൻ്റെ യാഥാർത്ഥ്യത്തെയും അതുണ്ടാക്കുന്ന ഫലങ്ങളെയും കുറിച്ച് അവബോധമാണ്. ഹിക്മത്തുള്ളയാൽ ഹാക്കിമാണ്. ഹിക്മത്ത് അതിൻ്റെ പൂർണാർത്ഥത്തിലും തീവ്രാവസ്ഥയിലും നിലനിൽക്കുന്നവനാണ് ഹക്കീം, ആഴത്തിൽ വിവരമുള്ളവനെന്നാണ് അതിന് നൽകിയിരിക്കുന്ന പരിഭാഷ. അല്ലാഹുവെ അൽ അലീമുൽ ഹക്കീം എന്ന് വിളിക്കുമ്പോൾ അറിവിൻ്റെ എല്ലാ തലങ്ങളും പൂർണ്ണവും തീവ്രവുമായ അവസ്ഥകളിൽ അവനിൽ സമ്മേളിച്ചിരിക്കുന്നുവെന്നാണ് അത് അർത്ഥമാക്കുന്നത്. സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ് അവനെന്ന് സാരം. മനുഷ്യവിജ്ഞാനത്തിൻ്റെ അടിത്തറയായ ഭാഷയെ സർഗാത്മകമായി ഉപയോഗിക്കുവാനുള്ള കഴിവ് നൽകിയ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് അല്ലാഹുവിൻ്റെ അറിവിൻ്റെ സമ്പൂർണതയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിക്കുകയാണ് ആദമിന് പേരുകൾ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ. അറിവ് നേടുകയും നൽകുകയും ചെയ്യുക എന്നാൽ മനുഷ്യാസ്തിത്വത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറിവന്വേഷണവും സംപ്രേഷണവും ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. അറിവ് നേടുക മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഇബ്നു മാജ സ്വഹീഹ്. അറിവന്വേഷണത്തിൻ്റെ പാതയിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള പാത അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. മുസ്ലിം. അറിവന്വേഷകർക്ക് മലക്കുകൾ അവയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. ആകാശങ്ങളിലും ഭൂമിയിലും വസിക്കുന്നവയെല്ലാം, സമുദ്രാന്തർഭാഗത്തെ മത്സ്യങ്ങൾ പോലും അറിവുള്ളവർക്കായി പാപമോചനത്തിന് തേടുന്നു. വിജ്ഞാനിക്ക് ആരാധനയെക്കാളുള്ള ശ്രേഷ്ഠത ചന്ദ്രന് നക്ഷത്രങ്ങൾക്ക് മേലുള്ളതുപോലെയാണ്. പണ്ഡിതർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. സ്വർണമോ വെള്ളിയോ അല്ല, അറിവാണ് അവർ വിട്ടേച്ചു പോകുന്നത്. ആരാണോ അതിൽ പിടിക്കുന്നത് അവർക്കതിൻ്റെ ഓഹരി ധാരാളമായി ലഭിക്കും. അബൂദാവൂദ് സ്വഹീഹ്. എന്നീ നബി വചനങ്ങൾ വിജ്ഞാന സമ്പാദനത്തിന് നൽകുന്ന പ്രചോദനം അപാരമാണ്. അറിവന്വേഷണം വഴി മാനവികതയെ പ്രകാശിപ്പിക്കാനുള്ള പ്രചോദനം, മലക്കുകൾക്ക് പേരുകൾ പറഞ്ഞുകൊടുക്കാനുള്ള ദൈവകൽപ്പന ആദം ശിരസ്സാവഹിച്ചപ്പോൾ മനുഷ്യാസ്തിത്വത്തിന്റെ തങ്ങൾക്കറിയാതിരുന്ന അപാരമായ സാധ്യതകൾ അവർക്ക് മനസ്സിലായി. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യകാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന ആ സമയത്തുള്ള അള്ളാഹുവിന്റെ പ്രതികരണം അൽ അലീമുൽ ഹക്കീം എന്ന അള്ളാഹുവിന്റെ ദ്വൈതനാമങ്ങളുടെ വ്യാഖ്യാനമാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ പൂർണ്ണരൂപത്തിലും സൂക്ഷ്മാർത്ഥത്തിലും അറിയാവുന്നവനാണ് അള്ളാഹുവെന്ന് അള്ളാഹു സ്വയം പ്രഖ്യാപിക്കുകയാണിവിടെ. അവനിൽ നിന്ന് യാതൊന്നും മറച്ചു വെക്കാനാവില്ലെന്ന സന്ദേശം നൽകുന്ന പ്രഖ്യാപനം. ആകാശങ്ങളിൽ നിന്നുള്ള ആത്മാവിന്റെയും ഭൂമിയിൽ നിന്നുള്ള ശരീരത്തിന്റെയും സമ്യക്കായ സമ്മേളനമാണ് മനുഷ്യൻ. അവനെക്കുറിച്ച ചർച്ചയ്ക്കിടയിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമെന്ന അള്ളാഹുവിന്റെ പ്രസ്താവന ശ്രദ്ധേയമാണ്. അവന്റെ അപാരമായ സാധ്യതകൾ കൂടി ആകാശഭൂമികളിലെ അദൃശ്യകാര്യമാണ്. ആത്മാവിന് എത്രത്തോളം പറക്കാനാകുമെന്നും മണ്ണിന് എത്രത്തോളം വീഴാനാകുമെന്നും കൃത്യമായി അവൻ അറിയാമെന്ന സൂചന കൂടി ഇതുൾക്കൊള്ളുന്നു. മലക്കുകൾ വെളിപ്പെടുത്തിയത് അവരുടെ വിനയം, അവരോടൊപ്പം തന്റെ അഹങ്കാരവും മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള അതിർത്തിയും മറച്ചു വെച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, ജിന്നുകളിൽ പെട്ട ഇബ്ലീസ്. അവൻ എത്ര മറച്ചു വെച്ചാലും അത് അല്ലാഹു അറിയുന്നുണ്ട്. അവന്റെ അഹങ്കാരവും അതിർത്തിയും മറനീക്കി പുറത്തു വരുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള അല്ലാഹുവിന്റെ പരീക്ഷണമാണ് അടുത്ത വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. നീയാണ്, നീ തന്നെയാണ് എല്ലാം അറിയുന്നവനും ആഴത്തിൽ വിവരമുള്ളവനും എന്ന മലക്കുകളുടെ സാക്ഷ്യം അറിവുള്ളവർക്കുണ്ടാകേണ്ട വിനയത്തെ പ്രതിഫലിപ്പിക്കുന്നു. സംശയങ്ങൾ ആർക്കുമുണ്ടാവാം, അത് ചോദിക്കുകയുമാവാം. ആഗ്രഹിച്ചതുപോലെയുള്ള ഉത്തരമല്ല ലഭിക്കുന്നതെങ്കിലും അതാണ് ശരിയെങ്കിൽ സ്വീകരിക്കാനുള്ള മനസ്സുള്ളവർക്ക് അറിവ് അത്യന്തികമായി നന്മ നൽകൂ. അറിവില്ലായ്മ അംഗീകരിക്കുവാനുള്ള മനസ്സാണ് അറിവന്വേഷകർക്ക് ആദ്യമായി വേണ്ടത്. മലക്കുകളുടെ വിനയാന്വിതമായ മറുപടി ആ രംഗത്തുണ്ടാവേണ്ട അച്ചടക്കത്തെ അടയാളപ്പെടുത്തുന്നു. അറിവ് അഹങ്കാരത്തിനും അങ്ങനെ വലിയ നാശത്തിനും നിമിത്തമായവനെക്കുറിച്ച വിശദീകരണം 34-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാനാവും.